2020 ജനുവരി 7 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രസൂനസ് കണ്ടെത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇനി ദില്ലിക്കെട്ട്. ദേശീയ തലസ്ഥാനമെന്ന വിശേഷണത്തിൽ ഹിന്ദി ബെൽറ്റിട്ട് മുറുക്കിയ ഡൽഹിയുടെ രാഷ്ട്രീയ മനസ്സറിയാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പെത്തുന്നു. മലയാളി മുതൽ കശ്മീരി വരെയും മറാത്തി മുതൽ ബംഗാളി വരെയും നീളുന്ന ഇന്ത്യൻ വകഭേദങ്ങളുടെ ആകത്തുകയായ ഡൽഹിക്കാരുടെ രാഷ്ട്രീയത്തിന്റെ മിശ്ര സ്വഭാവം മൂലം തിരഞ്ഞെടുപ്പുകൾ പ്രവചനാതീതമാണ്. ഉള്ളിവിലയുടെ പേരിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ട നാടാണിത്. 15 കൊല്ലം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസിനെ താഴെയിറക്കി കെജ്രിവാൾ എന്ന അരാഷ്ട്രീയക്കാരനെ ഭരണമേൽപ്പിച്ചും ഡൽഹി അത്ഭുതപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും വിഭിന്നമായി ദേശീയ തലസ്ഥാനമെന്ന പദവി കൂടിയുള്ളതാണ് ഡൽഹി നിയമസഭാ പോരാട്ടത്തെ വേറിട്ടതാക്കുന്നത്. സമ്പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിൽ കേന്ദ്രവും സംസ്ഥാനവും രണ്ടു പാർട്ടികൾ ഭരിക്കുന്നത് നല്ലതാണോ എന്നതിന്റെ വിലയിരുത്തൽ കൂടിയാകും ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പ്. അഴിമതി വിരുദ്ധ സമരങ്ങളിലൂടെ ഉയർന്നുവന്ന് 2012 മാത്രം രൂപീകൃതമായ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണത്തിലേറിയത് പ്രവചനങ്ങൾ കാറ്റിൽ പറത്തിയാണ്. 2013 ഡിസംബറിൽ 5 കോൺഗ്രസ് MLAമാരുടെ പിന്തുണയോടെ ന്യൂനപക്ഷ സർക്കാരുണ്ടാക്കിയ അരവിന്ദ് കെജ്രിവാളിന് 49 ദിവസങ്ങൾക്ക് ശേഷം രാജിവെക്കേണ്ടി വന്നു. തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത അഴിമതി വിരുദ്ധ ലോക്പാൽ ബില്ലിന് കോൺഗ്രസ് പിന്തുണ നൽകാതിരുന്ന സാഹചര്യത്തിൽ രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിട്ട കെജ്രിവാൾ തിരിച്ചുവന്നത് 70-ൽ 67 സീറ്റും സ്വന്തമാക്കി. ഭരണപരിചയമില്ലാത്ത അരാഷ്ട്രീയവാദിയെന്ന് സ്വയം വിശേഷിപ്പിച്ച കെജ്രിവാളിന്റെ സർക്കാർ എത്ര ദിവസം ഭരിക്കുമെന്നായിരുന്നു പിന്നീടുയർന്ന ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ വിരട്ടുകൾക്കിടയിലും നന്നായി ഭരിച്ച് ഏവരെയും വിസ്മയിപ്പിച്ച് 5 വർഷം പൂർത്തിയാക്കിയാണ് കെജ്രിവാൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സമ്പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ അധികാരത്തെ ചൊല്ലി പലപ്പോഴും കൊമ്പുകോർത്തു. പോലീസിന്റെ നിയന്ത്രണമില്ലാത്ത സ്വന്തം ബഡ്ജറ്റ് പാസാക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ യാചിക്കുന്ന ഡൽഹിയിലെ ഭരണം കെജ്രിവാളിന് സുഗമമല്ലായിരുന്നു. ഇതിനു പുറമെയാണ് പാളയത്തിലുയർന്ന പടലപ്പിണക്കങ്ങൾ. യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, മേധാ പട്കർ, മായങ്ക് ഗാന്ധി, അഡ്മിറൽ രാംദാസ്, ആശിഷ് ഖേതാൻ, കുമാർ ബിശ്വാസ്, കിരൺ ബേഡി, അശുതോഷ് തുടങ്ങിയ സ്ഥാപക നേതാക്കൾ കെജ്രിവാൾ ഏകാധിപതിയെന്ന് ആരോപിച്ച് തുടക്കത്തിൽ തന്നെ വിട്ടുപോയി. ഇരട്ട പദവിയെ ചൊല്ലി 11 MLAമാരെ അയോഗ്യരാക്കാനുള്ള നീക്കം കോടതിയുടെ കനിവിൽ ഒഴിവാക്കാനായത് നേട്ടമായി. രാഷ്ട്രീയ പാരമ്പര്യമില്ലാതിരുന്നിട്ടും 5 വർഷങ്ങൾക്കിപ്പുറം BJPക്കും കോൺഗ്രസിനും ശക്തരായ എതിരാളികളായി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. അതിന് അവസരമൊരുക്കിയത് ഡൽഹിയിൽ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ. പതിവ് രാഷ്ട്രീയ രീതികളിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തമായ പാത വെട്ടിത്തുറന്ന ഡൽഹിയിലെ കെജ്രിവാൾ പരിഷ്കാരങ്ങൾ പേരെടുത്തു. അസംഘടിത മേഖലയിലെ ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളെ കേന്ദ്രീകരിച്ചായിരുന്നു അവ. ആഭ്യന്തരമടക്കം നിർണായക വകുപ്പുകളുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ സംസ്ഥാനത്ത് തങ്ങൾക്ക് ലഭിച്ച മേഖലകളിൽ കെജ്രിവാളും കൂട്ടരും മാറ്റങ്ങൾ നടപ്പാക്കി. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൌജന്യമാക്കിയും സബ്സിഡി അനുവദിച്ചും ജലസ്രോതസ്സുകൾ കുറഞ്ഞ ഡൽഹിയിലെ ഏറ്റവും വലിയ പ്രശ്നമായ കുടിവെള്ളം സൌജന്യമാക്കിയും എതിരാളികളെ ഞെട്ടിച്ചു. രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് 35% തുക ബഡ്ജറ്റിൽ മാറ്റിവെച്ച ഒരേ ഒരു സർക്കാരായിരിക്കും ഡൽഹിയിലേത്. കരിക്കുലം അഴിച്ചുപണിതു, സ്കൂളുകളുടെ മുഖച്ഛായ മാറ്റി. സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് സ്വകാര്യ സ്കൂളുകളെ അസൂയപ്പെടുത്തുന്ന ബഹുനില കെട്ടിടങ്ങളിൽ. കാലത്ത് വന്ന് സ്കൂളിൽ നിന്ന് ചാടിപ്പോകുന്ന കുട്ടികളെ പിടിക്കാൻ ഗേറ്റിൽ ഗാർഡുമാർ. സുഖാനുഭവം, വ്യവസായ സംരംഭകത്വം തുടങ്ങിയ വിഷയങ്ങൾ പാഠാവലിയിൽ. പഠന നിലവാരമനുസരിച്ച് കുട്ടികളെ വേർതിരിച്ചുള്ള അധ്യയനം, അധ്യാപകർക്ക് മികച്ച രീതിയിൽ പരിശീലനം. സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ രക്ഷിതാക്കൾ സർക്കാർ സ്കൂളുകളിൽ ചേർക്കുന്നുണ്ട് ഡൽഹിയിൽ. ബഡ്ജറ്റിൽ 14% നീക്കിവെച്ച ആരോഗ്യ രംഗമാണ് മറ്റൊരു പരിഷ്കാര മേഖല. പ്രാഥമിക ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കെജ്രിവാൾ സർക്കാർ ആവിഷ്കരിച്ച മൊഹല്ല ക്ലിനിക്കുകൾ വൻ ഹിറ്റായി. ഒരു ഡോക്ടറും ഫാർമസിസ്റ്റും 200 മെഡിക്കൽ ടെസ്റ്റുകൾ നടത്താനുള്ള സൌകര്യങ്ങളുമുള്ള മൊഹല്ല ക്ലിനിക്കുകൾ കോളനികൾ തോറും സ്ഥാപിച്ചിട്ടുണ്ട്. ആശുപത്രികളിലെ തിക്കും തിരക്കുമില്ലാതെ ഡോക്ടറെ കണ്ട് സൌജന്യമായി ലഭിക്കുന്ന മരുന്നും വാങ്ങി വീട്ടിൽ പോകാൻ സൌകര്യമൊരുക്കുന്ന മൊഹല്ല ക്ലിനിക്കുകൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് നേടിക്കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2014 മോദി തരംഗത്തിൽ അധികാരമേറ്റ നരേന്ദ്രമോദി സർക്കാരിനും BJPക്കും വൻ തിരിച്ചടി നൽകിയാണ് ഡൽഹിയിൽ 2015 ഫെബ്രുവരിയിൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി വിജയിച്ചത്. കേജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന മുൻ IPSകാരി കിരൺ ബേഡിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നടത്തിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം ചീറ്റി. BJPക്ക് ജയിക്കാനായത് 70-ൽ 3 സീറ്റ് മാത്രം. 2015 പരാജയത്തിന്റെ കയ്പുനീര് കടിച്ചമർത്തിയ BJP കണക്ക് തീർക്കാൻ ഒരുങ്ങുകയാണ്. അനധികൃത കോളനികൾക്ക് അംഗീകാരം നൽകി 45 ലക്ഷം കുടുംബങ്ങളെ സ്വാധീനിക്കാനുള്ള നിയമവുമായാണ് BJP വോട്ട് ചോദിക്കുക. 2014-2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും ജയിപ്പിച്ച വോട്ടർമാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും ബഹുദൂരം പിന്നിലാക്കാൻ കഴിഞ്ഞതും BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതേസമയം സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി ഒഴികെ ശക്തനായൊരു നേതാവില്ലാത്തത് BJPയെ കുഴയ്ക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമൊക്കെ കാലിടറിയത് ഡൽഹിയിൽ ആവർത്തിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല. അതിനാൽ 18 അടവും പയറ്റാനൊരുങ്ങി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെ നേരിട്ട് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഡൽഹിയിലെ നല്ല കാലം ആലോചിച്ച് വെള്ളമറക്കുന്ന കോൺഗ്രസ് തിരിച്ചുവരാൻ എല്ലാ വഴിയും നോക്കുന്നുണ്ട്. മെയ്യിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെക്കാളും വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് പാർട്ടി നല്ല ലക്ഷണമായി കാണുന്നു. എന്നാൽ ഷീലാ ദീക്ഷിത് എന്ന നേതാവിന്റെ അഭാവം കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്.